Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
വൈശേഷിന്മാർ എന്താണ് പറയുന്നത്? പുസ്തകമില്ല എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയ്ക്ക് ഒരു പ്രതിദ്വന്ദ്ധിയുണ്ട്, അത് സത്താണ്. ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ അത് അഭാവം. പക്ഷെ ഇല്ലായ്മയ്ക്കൊരു പ്രതിദ്വന്ദ്ധിയുണ്ട്, സത് പ്രതിദ്വന്ദ്ധി. പക്ഷെ അവരത് സ്വീകരിക്കുന്നില്ല, അങ്ങനെ ഒന്നില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയുടെ ഇല്ലായ്മയെ കുറിച്ച് പറയുകയാണ്, ഉണ്മയുടെ ഇല്ലായ്മ. ശിക്ഷണം നാസ്തി എന്ന് പറയുന്നത് പോലെയുള്ളു. പ്രതീതി ഭ്രാന്തി ഉണ്ട്. സത്പ്രതിദ്വന്ദ്യം വസ്തുന്തരം ഇച്ഛന്തി വൈയായികന്മാർ പറയുന്ന പോലെ ഉണ്മയുടെ അഭാവം അത് അവർ സ്വീകരിക്കുന്നില്ല. യഥാ സച്ച അസതിരി ഗ്രഹ്യമാണ് യഥാഭൂതം തദ് വിപരീതം തത്വം ഭൗതീരി നൈയായികാഹ. നൈയായികന്മാരെന്താ പറയുന്നത്? സച്ച അസതിരി ഗ്രഹ്യമാണ്, അവർ ഭാവാഭാവം രണ്ടിനെ സ്വീകരിക്കുന്നു. പുസ്തകമുണ്ട്, പുസ്തകത്തിന്റെ ഇല്ലായ്മയുണ്ട്, രണ്ടും അനുഭവപ്പെടുന്നുണ്ട്. അതിൽ അഭാവത്തിന്റെ വിപരീതമാണ് ഭാവം. ആ ഭാവം സത്താണ്, അഭാവം ഇല്ലായ്മയാണ്. ഇത് നൈയായികന്മാർ പറയുന്നത്. പക്ഷെ അതുപോലെ ബൗദ്ധന്മാർ പറയുന്നത് അവർ അഭാവം മാത്രമല്ല, ശൂന്യം മാത്രം. അതെങ്ങനെ സ്വീകരിക്കാൻ പറ്റും? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊരാണ് ചോദിക്കുന്നത്. നനു സദഭാവം മാത്രം പ്രാഗുത്പത്തേശ്ച അഭിപ്രേതം വൈനാശീ കഥം പ്രാഗുത്പത്തേ ഇതം ആസീത് അസത് ഏകമേവ അദ്വിതീയം ചേതി കാലസംബന്ധ സംഖ്യാസംബന്ധോ അദ്വിതീയത്വം ചോദിച്ചതേ. ബൗദ്ധന്മാർ പറയുന്ന സർവവും അസത്താണെങ്കിൽ അവരതിനെന്ത് സമാനം പറയും? അസദേവ ഇതമാഗ്ര ആസീത് ഇതും വസത്തായിരുന്നു ഏകമേവ അദ്വിതീയം. അതിനെങ്ങനെ സമാനം പറയും? ശൂന്യമാണെങ്കിൽ അതെങ്ങനെ ഏകമാകും? ശൂന്യമാണെങ്കിൽ എങ്ങനെ അത് അദ്വിതീയമാകും? ശൂന്യമാണെങ്കിൽ എങ്ങനെ ആസീത് എന്ന് കാലത്തിൻ്റെ സംബന്ധം അതിനുണ്ടാകും? അതൊന്നും സാധ്യമല്ലല്ലോ. സാധ്യമല്ലെങ്കിൽ എന്തുകൊണ്ട് പറയുന്നു എല്ലാം അസത്താണെന്നും? കാലസംബന്ധ സംഖ്യാസംബന്ധോ അദ്വിതീയത്വം ദൈഹി കഥമുച്ചത്, അതൊക്കെ എങ്ങനെ പറയാൻ കഴിയും? അതുകൊണ്ട് ശുദ്ധ ശൂന്യത്തെ ഒരിക്കലും പറയാൻ കഴിയില്ല. പറഞ്ഞാൽ ഈ പറയുന്ന ശ്രുതിക്ക് വിരോധം വരും. ബാഠം പറയുന്നത് ശരി തന്നെയാണ്. നയുക്തം ദേശാം ഭാവാഭാവം മാത്രം അഭ്യോഗിച്ചതാ, അവർ പറയുന്നത് ശരിയാകത്തില്ല. കേവലം അഭാവം, ഭാവത്തെ സ്വീകരിക്കുന്നില്ല, ഭാവത്തിന്റെ അഭാവം മാത്രം സ്വീകരിച്ചു കഴിഞ്ഞാൽ സൃഷ്ടിക്കും മുമ്പ് അതിനെ ഏകവും അദ്വിതീയവും എന്ന് പറയാൻ കഴിയത്തില്ല. അസത്വം മാത്രം അഭ്യൂഹമാക്കി അയുക്തൈവ അഭ്യൂഹം അനഭ്യൂഹമാ അനുപത്തേ. അവർ പറയുന്ന എന്താണ്? സൃഷ്ടിക്കും മുമ്പ് കേവലം അഭാവം, സുഷുപ്തിയിലും കേവലം അഭാവം മാത്രം. അതേ അവർക്ക് പറയാൻ പറ്റത്തുള്ളൂ. സൃഷ്ടിക്കുന്ന മുമ്പ് കേവലം ശൂന്യമാണെങ്കിൽ സുഷുപ്തിയിലും ശൂന്യമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ശൂന്യമെന്ന് പറയുന്നത്, ശൂന്യം എന്ന് പറയുക എന്ന് വെച്ചാൽ ശൂന്യം എന്ന് പറയുന്ന തത്വത്തിൽ നിങ്ങൾ എത്തിച്ചേർന്നു, അങ്ങനെ ഒരു കണ്ടെത്തൽ എത്തിച്ചേർന്നു. അല്ലെങ്കിൽ ഒരാൾ പറയുന്നു ഞാനതിനെ സാക്ഷാത്കരിച്ചിരിക്കുന്നു ശൂന്യത്തെ. സുഷുപ്തിയിൽ ശൂന്യമാണോ? സൃഷ്ടിക്കുന്നു ശൂന്യമാണോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ? ശൂന്യത്തിൽ നിന്നുണ്ടായതെല്ലാം ശൂന്യം തന്നെ, ശൂന്യമേ ഉള്ളൂ. നീ അനുഭവപ്പെടുന്നത് ഇതൊക്കെ കേവലം ഭ്രാന്തി എന്ന് പറയുന്നു. ശൂന്യം എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയാണ്. ചോദിക്കുന്നു ഈ ശൂന്യം എന്ന് പറയുന്ന തത്വം ആരാ സ്വീകരിച്ചിരിക്കുന്നു? അങ്ങനെ ഒരു തത്വത്തെ സാക്ഷാത്കരിച്ച അഭ്യവഗന്ധ, ആ സാക്ഷാത്കരിച്ച ആള് അത് ശൂന്യമാണോ അല്ലയോ? അത് ശൂന്യമല്ല എന്ന് പറഞ്ഞാൽ സർവവും ശൂന്യമല്ല. ഇനി അത് ശൂന്യമാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാളില്ലെന്ന് വരും, അങ്ങനെ ഒരു സാക്ഷാത്കാരമില്ല. അങ്ങനെ ഒരു ശൂന്യ തത്വത്തെ സാക്ഷാത്കരിക്കുന്നവനും ശൂന്യമാണെങ്കിൽ പിന്നെ ആര് എന്തിനെ സാക്ഷാത്കരിച്ചു? അങ്ങനെ ഒരു ശൂന്യത്തെ സ്വീകരിക്കാൻ കഴിയില്ല. ഇതാണ് ബോധന്മാർ പറയുന്ന ശൂന്യവാദത്തിനെതിരെ ശങ്കരാചാര്യർ പ്രയോഗിക്കുന്ന ആയുധം. ഇതാണ് ആർക്കാണ് ശൂന്യത? എനിക്കാണെങ്കിൽ ശരി, നീയും ശൂന്യനാണോ? ശൂന്യാണെങ്കിൽ പിന്നെ സാക്ഷാത്കാരമില്ല. ശൂന്യത്തിൽ പിന്നെ ചർച്ചകൾക്കൊന്നും വേറൊരു പ്രസക്തിയില്ല. ശൂന്യത്തിൽ സർവം ഓടിങ്ങി. അഭ്യുപഗന്ധു അനഭ്യുഗമ അനുപത്തേഹി, ശൂന്യത്തെ അംഗീകരിച്ചിരിക്കുന്നവന്റെ ശൂന്യത അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ശൂന്യത്തെ അംഗീകരിക്കാനില്ല. ഞാൻ ശൂന്യത്തെ സാക്ഷാത്കരിച്ചു എന്ന് പറയാനേ ആണില്ല. ഇന്നെങ്ങനെ ശൂന്യത്തെ സമർത്ഥിക്കാൻ പറ്റും? ഇന്നും പലരും ഇത് പറയുന്നുണ്ട്. ബൗദ്ധന്റെ ബൗദ്ധ ആശയങ്ങളെ പിന്തുടരുന്നവർ പറയുന്നുണ്ട് ശുദ്ധ ശൂന്യത്തിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായത് എന്ന് പറഞ്ഞു. ശുദ്ധ ശൂന്യത്തിൽ നിന്നാണെന്ന് ആര് എവിടെ എപ്പോ അറിഞ്ഞു? അത് പറഞ്ഞു, ഞാൻ സുഷുപ്തിയിൽ ശുദ്ധ ശൂന്യമായിരുന്നു, ഒന്നും ഉണ്ടായിരുന്നു, കേവല ശൂന്യം. ശരി, സുഷുപ്തിയിൽ കേവല ശൂന്യത്തെ ജാഗ്രതയിൽ അറിയുന്നു, സുഷുപ്തിയിൽ അറിയുന്നു. സുഷുപ്തിയിൽ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ ശൂന്യമല്ല, കാരണം അറിയുന്നവനുണ്ടായിരുന്നു. ജാഗ്രതയിൽ അറിഞ്ഞു എന്ന് പറഞ്ഞാലും അതേ പ്രശ്നം തന്നെയാണ്, ജാഗ്രതയിൽ അറിയുന്നവനുണ്ട്. അപ്പൊ ശൂന്യത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു അനുഭവമോ ഒരു ചിന്താഗതിയോ കൊണ്ടുവന്ന് വന്നു കഴിഞ്ഞാൽ അതിനെ അറിയുന്നവൻ ചിന്തിക്കുന്നവൻ അവിടെ നിൽക്കും, അവൻ ശൂന്യനല്ലാതെ. ശൂന്യനല്ലാത്ത ഒരുവനെ ശൂന്യത്തെ അറിയാൻ കഴിയുമെന്ന് ചുരുക്കം. അതുകൊണ്ട് ശൂന്യവാദം അത് ശരിയല്ല, സർവ്വവും ശൂന്യമാണ്. പറയുന്നു, ഞാൻ ശൂന്യം എന്തുകൊണ്ട് പറയുന്നു? സുഷുപ്തിയിൽ ശൂന്യം തന്നെയായിരുന്നു, കാരണം അവിടെ ഞാനില്ലായിരുന്നു. ആരെങ്കിലും പറയുമോ സുഷുപ്തിയിൽ ഞാനുണ്ടായിരുന്നു? അത് പറയാൻ കഴിയത്തില്ല. സുഷുപ്തിയിൽ കേവലം ശൂന്യം മാത്രമായിരുന്നു, പക്ഷെ ഉണർന്നതിന് ശേഷം ഇപ്പോ ഞാൻ പറയുന്നത് എന്താണോ, അപ്പോ ശൂന്യമായിരുന്നു. പക്ഷെ അപ്പൊ ഞാൻ ശൂന്യത്തെ സ്വീകരിച്ചിരുന്നു, ഇപ്പൊ ഞാൻ ഉണർന്നിരുന്നുകൊണ്ട് പറഞ്ഞു. ഇതാനും അഭ്യുപഗന്ധ അഭ്യുപഗ്യതേ, ഞാനിപ്പൊ സ്വീകരിക്കുന്നു. ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് പറയുന്നു സുഷുപ്തി ശൂന്യമായിരുന്നു. ഇപ്പൊ സുഷുപ്തിയുടെ ശൂന്യതയെ അനുഭവിക്കുന്നവൻ ഇപ്പോഴുണ്ട്. എന്നാ പ്രാഗുത്പത്തേഹെ, സൃഷ്ടിക്കുന്നു മുമ്പ് അങ്ങനെ ഒരു ശൂന്യത സ്വീകരിക്കുന്നവന്, ശൂന്യത അറിയുന്നവൻ വേണ്ട, പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ. ഉറക്കത്തിൽ അറിയുന്നവൻ വേണ്ട, പക്ഷെ ഉണർന്നിരിക്കുമ്പോൾ ഉണ്ടല്ലോ അറിയുന്നു. ഉണർന്നിരിക്കുന്ന ഞാൻ പറയുന്നു ഉറക്കത്തിലല്ലെങ്കിൽ സൃഷ്ടിക്കുന്നു മുമ്പ് ശൂന്യമായിരുന്നു എന്ന. അതും ശരിയില്ല. പ്രാഗുത്പത്തെ സദാഭാവസ്യ പ്രമാണാഭാവ പറയുന്നു, അങ്ങനെ ഒരിക്കലും പറയാൻ കഴിയത്തില്ല. സുഷുപ്തിയിൽ ശൂന്യമായിരുന്നു, സൃഷ്ടിക്കുന്നു ശൂന്യമായിരുന്നു എന്ന് പറയാം. എന്തുകൊണ്ട്? നീ ഇത് പറയുന്നു ഉണർന്നിരുന്നുകൊണ്ടാണ്. ഉണർന്നു ഇരുന്നുകൊണ്ട് പറയുമ്പോ നിനക്ക് നിന്റെ അസ്തിത്വത്തെ അംഗീകരിക്കേണ്ടി, ആ അസ്തിത്വത്തെ സുഷുപ്തിയിൽ സ്വീകരിക്കേണ്ടി. അതുകൊണ്ട് പ്രാഗുത്പത്തെ അസ്തുദേവേരി കൽപ്പന അനുപത്തി, സൃഷ്ടിക്കുന്നത് സർവവും ശൂന്യമാണ് എന്നുള്ള കൽപ്പനയും യാതൊരു യുക്തിയുമില്ല. അതുകൊണ്ട് സത് അസ്തിത്വം അതിനെ ഈ ജാഗ്രതത്തിലും സൃഷ്ടിക്കുന്ന സുഷുപ്തിയിലും സർവത്ര സ്വീകരിക്കണം. അത് ബൗദ്ധന്മാരുടെ പക്ഷത്ത് ഇനിയും വരും. ഇവിടെ ബൗദ്ധന്മാരുടെ പക്ഷത്തെ നിഷേധിച്ചിരിക്കുന്നു. ഇവിടെ ഈ ചർച്ചകൾ വരുമ്പോൾ അദ്വൈതത്തിനും ഇതൊഴിവാക്കാൻ പറ്റത്തില്ല ഈ ഒരു ചർച്ചകളെ. കാരണം ഇത്തരം ചിന്താഗതികൾക്ക് ചിന്തന്മാരുടെ ഇടയിൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്ന കാലത്താണ് ശങ്കരാചാര്യ ഈ അദ്വൈതത്തെ അവതരിപ്പിക്കുന്നത്. ഇതിന് സമാധാനം പറയാതെ അദ്വൈതത്തിന് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. പറയണം, അദ്വൈതം എന്ന് പറയുന്ന അനുഭവം അല്ലേ, അവിടെ പിന്നെ ചർച്ചയുടെ ആവശ്യമെന്താ? അനുഭവം എന്ന് പറയുന്നത് സ്വയം തനിക്ക് മാത്രം പ്രമാണമായ കാര്യമാണ്. ഒരുവന്റെ അനുഭവം വേറൊരുവന് പ്രമാണമാകുന്നു, സ്വീകരിക്കാൻ പറ്റത്തില്ല. അത് വിവേകമുള്ളവർ സ്വീകരിക്കത്തില്ല. ഞാൻ പറയുകയാണ്, ഞാൻ കൊമ്പുള്ള മുയലിനെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ച് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. പക്ഷെ ഞാനങ്ങനെ വിശ്വസിക്കുന്നേ, മറ്റുള്ളവരെ സംബന്ധിച്ച് സ്വീകരിക്കാൻ പറ്റത്തില്ല. അതുപോലെ അന്നുവരെ ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായൊരു ചിന്താഗതിയാണ്. അദ്വൈതത്തിന്റെ മൂലരൂപമാണ് ശ്രുതിയിലുള്ള, അവിടെ നിന്ന് ഇത്തരത്തിലുള്ള ചിന്തകളില്ല. ഈ തരത്തിൽ അതിനെ വ്യക്തമായി ഒരു സിദ്ധാന്തമായി രൂപപ്പെടുത്തുന്നത് ഭാഷ്യക്കാരന്റെ ചിന്തയിലാണ്. അത് വരുമ്പോൾ ബൗദ്ധന്റെയും മീമാംസന്റെയും എല്ലാം ചിന്തകളെ കണക്കിലെടുക്കേണ്ടി വരും. അതും അദ്വൈതവുമായിട്ട് താരതമ്യം ചെയ്യേണ്ടി വരും. അദ്വൈതത്തിന് വിരുദ്ധമാകുന്നതിന് ഉപേക്ഷിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ചിന്ത ഒഴിവാക്കാൻ പറ്റത്തില്ല. കാരണം അദ്വൈതം കേവലം സ്വാനുഭവമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കേവലം വിശ്വാസികളെ മാത്രമേ കിട്ടൂ, വിവേകികളെ കിട്ടത്തില്ല. വിവേകി എന്നിട്ട് ചിന്തിക്കുന്നു, അവനെ സംബന്ധിച്ച് ഇത് കേവലം അനുഭവത്തിനപ്പുറം വിചാരക്ഷമമാണെന്ന് കൂടെ ബോധ്യപ്പെടുത്തുന്നു. ആദ്യം കേൾക്കുന്നു, മനനം ചെയ്യുന്നു, അതിനപ്പുറമല്ലേ അനുഭവം. ഒരാളോട് പറയണം ഇതെന്റെ അനുഭവമാണ് നീ സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ അവന്റെ ശ്രവണ മനനങ്ങളെയൊക്കെ നിഷേധിക്കുകയാണ്. ഇതൊന്നും കൂടെ അത് സ്വീകരിക്കാനാണ്, അത് സാധ്യമാണ്. വ്യുത്പന്നന്മാരെ ശാസ്ത്രജ്ഞന്മാരെ അത് സമ്മതിക്കത്തില്ല. അനുഭവം അവരെ സംബന്ധിച്ച് അവസാനമാണ്. കാരണം വിശ്വാസത്തിൽ അനുഭവത്തിന്റെ പുറകെ പോകാൻ തയ്യാറല്ല. ദാർശനികന്മാരങ്ങനെ പോകത്തില്ല. ആധ്യാത്മികമായ ഒരു സാധാരണ വിഷയത്തിൽ ഒരു ഗുരുവിന്റെ പിറകിൽ ശിഷ്യം പോകും വിശ്വാസത്തിൻ്റെ പേരിൽ. പക്ഷെ തത്വചിന്തയിൽ അതില്ല. അവിടെ ശ്രവണ മനനങ്ങളിൽ നിന്ന് അനുഭവം അങ്ങനെയാണ്. പ്രാധാന്യം ശ്രവണ മനനങ്ങൾക്കാണ്, അനുഭവം പിന്നീടേ വരുന്നുള്ളൂ. അല്ല, അനുഭവത്തിൽ തുടങ്ങി ശ്രവണ മനനങ്ങളിലൂടെ പോവുക, രണ്ടും തമ്മിലെ വ്യത്യാസമുള്ളതാണ്. എന്റെ അനുഭവമാണ്, അതുകൊണ്ട് സ്വീകരിക്കാം എന്നുള്ള നിലപാടല്ല. അത് സ്വീകരിക്കത്തക്കതാണോ എന്ന് ആദ്യം പരിശോധിച്ചത് സ്വീകരിക്കത്തക്കതാണെങ്കിൽ പിന്നെ അനുഭവത്തിന്റെ കാര്യം ചിന്തിക്കാം, അത് അനുഭവത്തിൽ വരുന്നു. അതാണ് ദാർശനികന്മാരുടെ നിലപാട്. അതുകൊണ്ട് അടുത്ത് മീമാംസകരെ ഉള്ള അഭിപ്രായത്തെ പറയും. ഇത് അസദേവീതമഗ്ര ആസീത് എന്ന് പറയുന്ന വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പറയുന്നത്. അസദേവ ഇതമഗ്ര ആസീത് എന്ന് പറയുന്ന വാക്യത്തിന്റെ അർത്ഥം ഉണ്ടാകും. അതിനെന്തർത്ഥം ഉണ്ടാകാം? അർത്ഥം ഉണ്ടാകാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? വസ്തുവാകൃതേ ശബ്ദാർത്ഥത്തെ അസദ് ഏകം ഏവ ആദ്യം ഇതി പദാർത്ഥ വാക്യാർത്ഥ ഉപത്തിഹി കഥം ചോദ്യമാണ്. തനൂപത്ത് വെച്ച ഇതം വാക്യം അപ്രമാണം പ്രസജ്ജീയത. മീമാംസകർക്കൊരു പ്രത്യേകമുണ്ട്. അവരെല്ലാം പദം വാക്യം പദാർത്ഥം വാക്യാർത്ഥം ഇങ്ങനെ ചിന്തിക്കുന്നവരാണ്. ഒരു വസ്തു ഉണ്ടോ ഇല്ലയോ അതല്ല പ്രശ്നം. നമ്മൾ സാധാരണ ചിന്തിക്കുന്ന എന്താണ്? വസ്തു, വസ്തുവിനനുസരിച്ച് വാക്യം. പുസ്തകമസ്തി, ഇവിടെ ഇപ്പോൾ പുസ്തകം ഇരിപ്പുണ്ട്. പുസ്തകമസ്തി, അപ്പോൾ ഇടത്തിൽ പുസ്തകം കണ്ടതുകൊണ്ട് നമ്മളങ്ങനെ ഒരു വാക്യം പ്രയോഗിക്കുന്നു. ആ വസ്തുവിനനുസരിച്ച് വാക്യം. മീമാംസകർ പറയുന്നത് അതല്ല. വസ്തുണ്ടോ ഇല്ലയോ അത് രണ്ടാമത് നോക്കാം. ആദ്യം പീഠ പുസ്തകമസ്തി, ഈ വാക്യം ശരിയാണോ എന്ന് നോക്കാം. ഈ വാക്യം ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും പുസ്തകം അവിടെ ഉണ്ടായിരിക്കും, അത് പ്രത്യക്ഷമാക്കേണ്ടായിരിക്കുന്നില്ല. അങ്ങനെ നോക്കിയാക്കാം. കാരണം അവർ വേദവാക്യങ്ങളെ പിന്തുടർന്ന് ചിന്തിക്കുന്നവരാണ്, അവർക്ക് പ്രാധാന്യം വേദവാക്യത്തിനാണ്. ശബ്ദത്തിനാണ് പ്രാധാന്യം, ശബ്ദത്തിന് പ്രത്യക്ഷത്തെക്കാൾ പ്രാമാണ്യം കൊടുക്കുന്നവരാണ്. അപ്പൊ ശബ്ദത്തിനനുസരിച്ച് പുസ്തകമസ്തി എന്നുള്ള ശബ്ദത്തിന്റെ പ്രയോഗം ശരിയാണ്. ആ ശബ്ദം അതിന്റെ ശക്തിയിലൂടെ അർത്ഥത്തെ പ്രകാശിപ്പിക്കുന്നതിനുള്ള സാമർഥ്യത്തിലൂടെ ഒരർത്ഥത്തെ വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ശബ്ദം അതിനെ സാധൂകരിക്കുന്നുണ്ടെങ്കിൽ ആ വസ്തു സത്യം, അതിന് ശബ്ദം സാധൂകരിക്കുന്നു. മറിച്ച് ആ ശബ്ദത്തിന് അതിനുള്ള ശേഷിയില്ലെങ്കിൽ ആ വസ്തുവില്ല അവിടെ. പുസ്തകമസ്തി എന്ന് പറയുന്നു, പീഠേ പുസ്തകമസ്തി എന്ന് പറയുന്നതിന് പകരം പറയുന്ന പീഠേ അശ്വമസ്തി എന്ന് പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റും. പീഠേ ഗൗരസ്തി എന്ന് പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റത്തില്ല. കാരണം ആ ശബ്ദം മാർത്ഥത്തെ ബോധിപ്പിക്കുന്നതിന് സമർത്ഥമല്ല, അതുകൊണ്ട് സ്വീകരിക്കാൻ പറ്റുന്നില്ല. അതിനുവേണ്ടി ശബ്ദത്തിന് ചില പ്രത്യേകതകൾ അവർ സ്വീകരിക്കുന്നുണ്ട്. ശബ്ദാർത്ഥം ആകൃതി എന്നാണ് അവർ പറയുന്നത്. ആകൃതി എന്ന് പറയാൻ കാരണം എന്താണ്? ഗോഹു എന്നുള്ള ശബ്ദം കേട്ടുകഴിഞ്ഞാൽ കേൾക്കുന്നവരുടെ മനസ്സിലുണ്ടാകുന്നു ഗോഹു അർത്ഥബോധം, പശു. ആ ജീവിയെ കുറിച്ചുള്ള അർത്ഥബോധം ഉണ്ടാകുന്നു കേൾക്കുമ്പോൾ. നാല് കാലും പാലുമുള്ള ഒരു ജീവി, പല ജീവികളുണ്ട്, പക്ഷെ ഗോ എന്ന് പറയുന്ന ഒരു ജീവി. അപ്പോ ഗോ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ ഏത് ഗോവിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നു? വീട്ടിലെ ഗോ ആണോ, അതോ അയൽവക്കത്തെ ഗോ ആണോ, അതോ കാട്ടിലുള്ള ഗോ ആണോ, ഏത് ഗോവിനെ കുറിച്ച് ജ്ഞാനമുണ്ടാകുന്നു? അങ്ങനെ പറയുന്ന ശബ്ദം കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ഇന്ന ഗോ എന്നുള്ള ജ്ഞാനം ഉണ്ടാകുന്നില്ല, മറിച്ച് സർവ ഗോക്കളും ഈ ജ്ഞാനം ഉണ്ടാകുന്നില്ല. അതങ്ങനെ സംഭവിക്കും, എത്ര ഗോ ഉണ്ടെന്ന് നമുക്കറിയത്തോടിയില്ലല്ലോ. വരുന്നവിടെ ശബ്ദത്തിന്റെ അർത്ഥം വ്യക്തിയല്ല ഉദ്ദേശിക്കുന്നത്, ജാതിയാണ്. ശബ്ദ വസ്തു ആകൃതി ജാതി. അപ്പോ ഗോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ബോധം വരുന്നത് ഗോത്വ ജാതിയുള്ള സർവഗോക്കളുമാണ്. ഒരു ഗോ അവിടെ വിട്ടുപോകുന്നു, പക്ഷെ അത് വ്യക്തിയിലൂടെ എല്ലാ ബോധം ഉണ്ടാകുന്നത് ജാതിയിലൂടെയാണ്. ജാതി എന്ന് പറയുമ്പോൾ സർവ വ്യക്തികളിൽ ഇരിക്കുന്ന സമാനമായ ധർമ്മം, സർവഗോ വ്യക്തികളിലും ഓരോ ഗോവിനെയും കാണുമ്പോൾ ഇത് ഗോ ആണ് എന്ന് തിരിച്ചറിയിക്കുന്നതിനുള്ള എന്തോ ഒരു വിശേഷതയുള്ളതാണ് ജാതി, അല്ലെങ്കിൽ പല വിശേഷങ്ങൾ കൂടി ചേർന്നിരിക്കാം അത് ജാതി. അങ്ങനെയുള്ള ജാതി സർവഗോക്കളിലും ഇരിക്കുന്ന ഏകമാണ് ഗോ എന്ന് പറയുമ്പോൾ. സമ്പൂർണ്ണ ഗോവിനെ കുറിച്ച് നമുക്കങ്ങനെ ജ്ഞാനം ഉണ്ടാകും. ഒരു ഗോവിനെ കാണുമ്പോൾ അശ്വമാണെന്നോ ഒരു അശ്വത്തെ കാണുമ്പോൾ ഗോ ആണെന്നോ ബോധം ഉണ്ടാകുന്നില്ല. അത് വസ്തു ആകൃതി എന്ന് പറയുന്നു ശബ്ദാർത്ഥത്തെ. അതങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ മാംസകരും മറ്റും പറയുന്നതിനനുസരിച്ച് അസദേകമേവ അദ്വിതീയം ഇതി പദാർത്ഥ വാക്യാർത്ഥബോധി, അതെങ്ങനെ ശരിയാകും? അസത് ഏകം അദ്വിതീയം ഇതെല്ലാം ജാതിവാചക ശബ്ദങ്ങളല്ല. ഗോ എന്ന് പറഞ്ഞാൽ ജാതിവാചക ശബ്ദമാണ്, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ജാതിവാചക ശബ്ദമാണ്. അസത് ഏകം അദ്വിതീയം എന്ന് പറയുന്നത് ജാതിവാചക ശബ്ദമല്ല. അല്ലെങ്കിൽ അവിടെ പദാർത്ഥം ഞാൻ ഉണ്ടാക്കത്തില്ല, വാക്യാർത്ഥം ഞാൻ ഉണ്ടാകത്തില്ല, വാക്യം അപ്രമാണമായി തീരും. അസദേകമേവ അദ്വിതീയം എന്ന് പറയുന്ന വാക്യത്തിന് എന്താണ് പ്രമാണം? അങ്ങനെ വിളിച്ചത് അപ്രമാണം പ്രസക്തിയില്ല. ഇതൊക്കെ വളരെ ഗഹനമായ ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ്. ഭാഷ്യകാരൻ അതിനൊന്ന് പരാമർശിക്കുന്നു, നമ്മൾ അതിനൊന്ന് സ്പർശിച്ചു പോകുന്നു എന്നേ ഉള്ളൂ. ചർച്ചയുടെ ഉടക്കമോ തുടക്കമോ ഒടുക്കമോ ഒന്നും ഇവിടെയൊന്നും നിൽക്കുന്ന പ്രയോജനമാണ്. ആകൃതി ശബ്ദാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസദ് ഏകം അദ്വിതീയം തുടങ്ങിയ വാക്യങ്ങൾക്ക് അർത്ഥമില്ലാതെ വരും. വാക്യം അപ്രമാണിച്ചു പദാർത്ഥം ലഭിക്കത്തില്ല, അതുകൊണ്ട് തന്നെ വാക്യാർത്ഥം ലഭിക്കത്തില്ല, വാക്യം അപ്രമാണമാകും എന്ന് പറഞ്ഞാലോ നൈഷദോഷ. അസലേകമയോ അദ്വിതീയോ എന്ന് പറയുന്നത് എന്തിനു പ്രയോഗിച്ചിരിക്കുന്നു? സദ്ഗ്രഹണ നിവൃത്തി വരുത്താൻ വാക്യ. പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഇത് സത്യം, ഇത് മാത്രമാണ് സത്യം എന്നുള്ളൊരു ബോധം, ഇത് പരമാർത്ഥം, ഇതം നമ്മുടെ മുമ്പിൽ അനുഭവപ്പെടുക, നമ്മുടെ മുമ്പിൽ അനുഭവപ്പെടുന്ന ഇത് പരമാർത്ഥമാണ്, അതാണ് സദ്ഗ്രഹണം. ഈ പരമാർത്ഥ ബോധത്തെ നിവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അസദ്ദെന്ന് പ്രയോഗിച്ചത് എന്ന. അദ്വൈതത്തിലും ഇതിനും പരമാർത്ഥം എന്ന് പറയുന്നു, ദ്വൈതത്തിലും ഇതിനും പരമാർത്ഥം എന്ന് പറയുന്നു. അദ്വൈതി എന്താ പറയുന്നത്? ഇത് ഇപ്പോ സത്താണ്, സൃഷ്ടിക്കുന്നപ്പോ ഇത് സത്തായിരുന്നു. പക്ഷെ ദ്വൈതിയും പറയുന്നു ഇത് സത്താണ്. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? അദ്വൈതി പറയുന്നത് മൃത്യേത്യേവ സത്യം അതാണ്. ദ്വൈതി പറയുന്നത് പാത്രവും സത്യമാണ്. ഇത് ഏത് രൂപത്തിലാണ് സത്യം? മണ്ണായിട്ടാണ് സത്യം, അതേ പാത്രമായിട്ടാണ്. അവിടെ രണ്ടുപേരും തമ്മിലെ വ്യത്യാസം. പാത്രമായിട്ടാണ് സത്യം എന്ന് പറഞ്ഞാൽ അത് അദ്വൈതിക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല, ദ്വൈതിക്ക് അത് സ്വീകാര്യമാണ്. കേവലം മണ്ണായിട്ട് സത്യം എന്ന് പറഞ്ഞാൽ അതാണ് അദ്വൈതി സ്വീകരിക്കുന്നത്. അപ്പൊ സദ്ഗ്രഹണം ദ്വൈതിയെ സംബന്ധിച്ച് ഈ നാമരൂപം ആണ് സത്യം എന്ന് കരുതുന്നത്, അതിന്റെ നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ് അസുദേവൈത മന്ദിരം ആസീത് എന്ന് പറഞ്ഞു നിവൃത്തി വരുത്തുക. ബാക്കി അതിനു വേണ്ടിയിട്ടാണ് ഇതും ഇത് സത്താണ് എന്ന് പറഞ്ഞാൽ ഇത് അസദ് രൂപത്തിൽ നിലനിൽക്കുന്നതാണ്, നശിക്കുന്നതല്ല എന്നാണ്. അദ്വൈതി പറയുന്നു ഈ കാണുന്ന നാമരൂപങ്ങളെല്ലാം സത്താണ് എന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? ഈ കാണുന്ന നാമരൂപങ്ങളെല്ലാം സദ്രൂപത്തിൽ നിലനിൽക്കുന്നു, നാമോ രൂപമായിട്ടല്ല. നാമോ രൂപങ്ങളെല്ലാം നശിക്കുന്ന നമുക്ക് പ്രത്യക്ഷമാണ് തന്നെ അറിയാം. പാത്രത്തിന്റെ ഒരാകൃതി പോയി വേറൊരു ആകൃതി വരും, ഒരു നാമം പോയി വേറൊരു നാമം വരുന്നു. അപ്പൊ അതൊക്കെ നശിക്കുന്നുണ്ടല്ലോ, അത് നശിക്കുന്നു എന്നുള്ള അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ സദ്രൂപത്തെ സ്ഥിതി നശിക്കുന്നില്ല, കാര്യങ്ങളെല്ലാം മൃത്തിന്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു, പക്ഷെ കാര്യങ്ങളുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു, രണ്ടും തമ്മിലെ വ്യത്യാസം. അതുകൊണ്ട് അസുദേവേദമഗ്ര ആസി എന്ന് പറയുന്നതിന് വേണ്ടി ഇത് ഇവിടെ ഇപ്പോ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോ നാമരൂപാത്മകമായ ഇത് സത്തല്ല, മറിച്ച് അതിന്റെ ആധാരമായ സദ്രൂപത്തിൽ ഇത് നശിക്കാത്തതാണ്. അതാണ് അദ്വൈതത്തിന്റെ താല്പര്യം. സദ്ധ്യയും തവ ശബ്ദ സദാകൃതി വാചക ഏകമേവ അദ്വിതീയം ഇത്യേതു സശബ്ദേന സമാനാധികരണം തഥാ ഇതമാസി ദ്വിതീയ തത്ര സദ്വാക്യേ പ്രയുക്ത സദ്വാക്യമേവ അവലംബ്യ സദ്വാക്യാർത്ഥ വിഷയാം ബുദ്ധിം സദ് ഏകമേവ അദ്വിതീയം ഇദാനീം ഇത്യേവം ലക്ഷണ തഥാ സദ്വാക്യാർത്ഥ നിവർത്തയതി അശ്വാരൂഢൈവ അശ്വാലംബനോ അശ്വം തത് അഭിമുഖ വിഷയാ നിവർത്തയതി തദ്വത്.